ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പൂനെയിൽ അന്തരിച്ചു. സോമനാഥ് സ്വാഭിമാൻ പർവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ബിജെപിയുടെ പ്രചാരണമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളമടക്കം സംസ്ഥാനങ്ങളിൽ AICC നിരീക്ഷകരെ പ്രഖ്യാപിച്ചു. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. പൂനെയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് പൂനെയിലാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗവൺമെന്റ് നിയോഗിച്ച ജൈവ വൈവിധ്യ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിൽ കേരളവുമായി എക്കാലവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ അടിത്തറ പാകിയ വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മേഖലയിലെ അനിയന്ത്രിതമായ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ വലിയ വിനാശങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ മുക്കാൽ ഭാഗവും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന് ഗാഡ്ഗിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. മാധവ് ഗാഡ്ഗിലിന്റെ പാരിസ്ഥിതിക ഇടപെടലുകളെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ.
എവിടെയൊക്കെ പാരിസ്ഥിതിക ദുർബല മേഖലകളാണ് എന്ന് ഗാഡ്ഗിൽ രേഖപ്പെടുത്തിയോ ആ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാം. പ്രളയമായാലും ഉരുൾപൊട്ടലായാലും മനുഷ്യജീവന്റെയും സമ്പത്തിന്റെയും നാശമായാലും അർത്ഥത്തിൽ വലിയ ദുരന്തങ്ങളായി. ഇനി ഗാഡ്ഗിലിനെ നമുക്ക് മറക്കാം. പക്ഷേ ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ ആർക്കും മറക്കാനാവില്ല. ഗാഡ്ഗിൽ ഓർക്കപ്പെടുക ആ പേരിലാവില്ല, ഒരുപക്ഷെ പശ്ചിമഘട്ടത്തിന്റെയും കേരളത്തിന്റെയും നിലനിൽപ്പിന്റെ പേരിലാകും എന്നാണ് ഞാൻ കരുതുന്നത്.
ഗാഡ്ഗിലിന്റെ ആത്മകഥ എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിനോദ് പയ്യട.
ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ കേവലം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജൈവ വൈവിധ്യ നിയമത്തിന് കൊണ്ടുവന്നിട്ടുള്ള പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, ജനങ്ങളുടെ ജൈവ വൈവിധ്യ പട്ടിക എന്ന നൂതനമായ ആശയം, ലോകത്തിലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നൂതനമായിട്ടുള്ള പദ്ധതിയായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ തൽപരനായിരുന്നു. കേരളത്തിലെ മഴക്കാലങ്ങളിൽ പ്രകൃതി കെടുതികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അദ്ദേഹം ആശങ്കയോടുകൂടി വിളിക്കുകയും ഇവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും സംസാരിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു സവിശേഷമായിട്ടുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയിൽ എപ്പോഴും കേരളവും അതേപോലെ തന്നെ പശ്ചിമഘട്ട മേഖലയിലെ ജനങ്ങളും കർഷകരുൾപ്പെടെയുള്ള ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരുന്നു.
സോമനാഥ് സ്വാഭിമാൻ പർവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. മൂല്യബോധത്തിലും വിശ്വാസത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത എണ്ണമറ്റ നാടിന്റെ മക്കളെ ഓർമ്മിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 1026 സോമനാഥ് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് പർവ് സംഘടിപ്പിക്കുന്നത്. തുടർന്ന് വന്ന നൂറ്റാണ്ടുകളിലും സോമനാഥ് ക്ഷേത്രം നിരവധി ആക്രമണങ്ങൾക്കിരയായി. ആവർത്തിച്ചുണ്ടായ ആക്രമണങ്ങൾക്കു ശേഷവും സോമനാഥിലെ നാഗരികതയും വിശ്വാസവും കാലാതീതമായി വർദ്ധിക്കുകയാണെന്നും നരേന്ദ്രമോദി പോസ്റ്റിൽ കുറിച്ചു. ഇന്നു മുതൽ ഞായറാഴ്ച വരെയാണ് സോമനാഥ് സ്വാഭിമാൻ പർവ് ആചരിക്കുന്നത്. പ്രധാനമന്ത്രി ഞായറാഴ്ച സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2 ഘട്ടങ്ങളായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുന്നത്. 1 April സെപ്റ്റംബർ 30 വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിക്കും. സെൻസസ് 2 ഘട്ടത്തിൽ 2027 ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ലഡാക്കും ജമ്മുകശ്മീരും ഹിമാചലും ഉത്തരാഖണ്ഡുമടക്കം സംസ്ഥാനങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ മുൻനിർത്തി സെപ്റ്റംബറിലായിരിക്കും കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച സംവാദ പരിപാടിയിലേക്ക് ഇതിനകം 4 കോടിയിൽ പരം രജിസ്ട്രേഷൻ ലഭിച്ചു. സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരിൽ നിന്ന് പ്രധാനമന്ത്രി ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിരുന്നു. 10-12 ക്ലാസ് പരീക്ഷകൾ വരാനിരിക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളമടക്കം സംസ്ഥാനങ്ങളിൽ AICC നിരീക്ഷകരെ തീരുമാനിച്ചു. കേരളത്തിൽ AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്, കർണാടക മന്ത്രി KJ ജോർജ്, ഇമ്രാൻ പ്രതാപ് ഗഡി, കനയ്യകുമാർ എന്നിവരാണ് നിരീക്ഷകർ. തമിഴ്നാട്ടിൽ മുകുൾ വാസ്നിക്, ഉത്തംകുമാർ റെഡ്ഡി, ബംഗാളിൽ സുദീപ് റോയ് ബർമൻ, ഷക്കീൽ അഹമ്മദ് ഖാൻ, പ്രകാശ് ജോഷി എന്നിവരും നിരീക്ഷകരാണ്. വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വികസനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ബിജെപിയുടെ പ്രചാരണമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അടുത്ത 100 ദിവസം ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന വികസന നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിക്കും. ഈ മാസം 11 തിരുവനന്തപുരത്തെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF എല്ലാ സീറ്റിലും ജയിച്ചു വരുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. LDFന്റെ മിഷൻ 110 സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ മത്സരിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് തിരുവനന്തപുരത്ത് അറിയിച്ചു. LDFിൽ നിന്ന് ലഭിക്കുന്ന സീറ്റ് അനുസരിച്ചായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് SIR ഭാഗമായി പോളിംഗ് ബൂത്ത് തലങ്ങളിൽ 30,000-ലേറെ പേരുടെ ഹിയറിംഗ് പൂർത്തിയായി. 2 ദിവസം മുമ്പാണ് ഹിയറിംഗ് ആരംഭിച്ചത്. അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായ തഹസിൽദാർമാരാണ് ഹിയറിംഗ് നടത്തുന്നത്. സേനാംഗങ്ങൾക്ക് അടുത്ത 3 വർഷം കൂടി വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷയും ബാങ്കിംഗ് സേവനങ്ങളും നൽകുന്നതിന് HDFCയും സൈനിയും ധാരണാപത്രം പുതുക്കി. പെൻഷൻകാർക്കും അഗ്നിവീർ ഉൾപ്പെടെ മുഴുവൻ സേനാംഗങ്ങൾക്കും 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ബാങ്ക് നൽകുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കണ്ണൂരിൽ വിതരണം ചെയ്തു. മികച്ച വ്യവസായിയായി തെരഞ്ഞെടുത്ത ആശിയാന സേഫ്റ്റി ഗ്ലാസ് LLP ചെയർമാൻ CP സയ്യിദ്, മികച്ച വ്യാപാരിയായി തെരഞ്ഞെടുത്ത വിൻസ്മേര ജുവൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ദിനേശ് കമ്പ്രത്ത് എന്നിവർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് KP ജയബാലനും ഗവർണർ സമ്മാനിച്ചു. സി സദാനന്ദൻ മാസ്റ്റർ MP മുഖ്യാതിഥിയായിരുന്നു. ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരുടെ സംഘടനയായ ICAI സംഘടിപ്പിക്കുന്ന 4th അഖിലേന്ത്യാ GST സിമ്പോസിയത്തിന് ഇന്ന് കോവളത്ത് തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഭൂപതിവ് ക്രമീകരണ ചട്ടം നടപ്പാക്കാൻ അധികാര സ്ഥാപനങ്ങൾ നിശ്ചയിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. എല്ലാ ജില്ലയിലും ലാൻഡ് റവന്യൂ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കലക്ടർമാർക്കാണ് ചുമതല. അഹമ്മദാബാദിൽ വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ നേരിടും. മികച്ച വിജയം നേടിയാൽ കേരളത്തിൽ ക്വാർട്ടറിലെത്താം. മുംബൈയിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 4th സീസൺ നാളെ തുടങ്ങും. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നിലവിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. കൊല്ലം തോട്ടത്തറ ഹച്ചറയിൽ കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു. പക്ഷിപ്പനിയാണെന്ന സംശയത്തെ തുടർന്ന് സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. കൊല്ലത്തുനിന്ന് നീരജ്ലാൽ.
ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള തോട്ടത്തറ ഹാച്ചറിയിലെ പേരന്റ് സ്റ്റോക്കിൽപ്പെട്ട കോഴികളാണ് കൂട്ടത്തോടെ ചാകുന്നത്. 12 ഷെഡുകളിലായാണ് പേരന്റ് സ്റ്റോക്കിൽപ്പെട്ട കോഴികളുള്ളത്. ഇതിൽ 1 ഷെഡിലെ കോഴികളാണ് ചാകുന്നത്. 5 ദിവസം കൊണ്ട് 400 കോഴികൾ ചത്തു. പക്ഷിപ്പനി പരിശോധനയ്ക്കായി ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ പരിശോധനാ ഫലം അടുത്ത ആഴ്ച ആദ്യം ലഭിച്ചേക്കും. പക്ഷിപ്പനി ആകാമെന്ന സംശയത്തിൽ ഹാച്ചറിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചു. അവശേഷിക്കുന്ന കോഴികൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകി തുടങ്ങി. ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ നൽകി.
പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മലപ്പുറം നിലമ്പൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി വാർത്താലാബ് മാധ്യമ ശില്പശാല ആരംഭിച്ചു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. PIB കൊച്ചി ഡയറക്ടറും ആകാശവാണി ന്യൂസ് ഡയറക്ടറുമായ ധന്യ സനൽ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,00,200 രൂപയായി. 12,650 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഹരിവരാസൻ പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന്. മകരവിളക്ക് ദിനമായ ഈ മാസം 14 സന്നിധാനത്ത് പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പൂനെയിൽ അന്തരിച്ചു. സോമനാഥ് സ്വാഭിമാൻ പർവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ബിജെപിയുടെ പ്രചാരണമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളമടക്കം സംസ്ഥാനങ്ങളിൽ AICC നിരീക്ഷകരെ പ്രഖ്യാപിച്ചു. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഇന്ന് അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.